പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ. യേശു ജീവിച്ചിരുന്ന പലസ്തീനയിലെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമ്മൾ അപഗ്രഥിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പലസ്തീനായിലെ പ്രത്യേക പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. റോമൻ ആധിപത്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് പലസ്തീന എന്ന് നമ്മൾ കണ്ടുവച്ചു. റോമക്കാരുടെ അംഗീകാരത്തോടുകൂടി BC 37 രാജാവായ ഹെറോദിസ് മഹാരാജാവ് മരിക്കുന്നതിന് മുമ്പാണ് നസ്രത്തിൽ നിന്നുള്ള ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായി യേശു ബേത്ലഹമിൽ ജനിച്ചത്, ഹെറോദിസിൻ്റെ മരണത്തിന് തൊട്ടുമുമ്പുള്ള കാലം. ഹെറോദിസ് രാജാവ് BC 4 മരിച്ചു എന്ന് ചരിത്രകാരന്മാർ അസന്നിഗ്ധമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. BC 4 ഹെറോദിസ് മരിച്ചുവെങ്കിൽ ഇപ്പോഴേ യേശു ജനിക്കുന്നത് BC യിലാണോ AD യിലാണോ? പൊതുവെയുള്ള ധാരണ യേശുവിൻ്റെ ജനനത്തെ 0 വർഷമായി കണക്കാക്കിക്കൊണ്ട് മുൻപോട്ട് AD അഥവാ ആനോ ദോമിനി അഥവാ കർത്താവിൻ്റെ വർഷമെന്നും പിന്നോട്ട് BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുൻപ് എന്നും എണ്ണുകയാണ് പതിവ്. ഈ കണക്കുകൂട്ടൽ പ്രകാരം യേശുവിൻ്റെ ജനനം 0 വർഷത്തിലായിരിക്കണം. ഈ കണക്കുകൂട്ടൽ കണ്ടെത്തിയത് ഡൈനീഷ്യസ് എക്സിഗോസ് അല്ലെങ്കിൽ ഡെന്നിസ് ദ ലെസ് കൊച്ച് ഡെന്നി എന്നറിയപ്പെടുന്ന ഒരു അഗസ്റ്റീനിയൻ സന്യാസിയാണ്. BC AD എന്ന ഈ കണക്കുകൂട്ടലിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. തീയതികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ആദ്യമേ ഈ കണക്കുകൂട്ടലിൻ്റെ പ്രത്യേകത, ഇപ്രകാരം ഒരു കണക്കുകൂട്ടലിന് ആവശ്യമുണ്ടാവാൻ കാരണം റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ യേശുവിൻ്റെ പെസഹ പുനരുത്ഥാനം ആഘോഷിക്കുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അത് ഏകോപിപ്പിക്കുക, വർഷങ്ങളോളം തുടർച്ചയായിട്ട് പെസഹായുടെയും ഉത്ഥാനത്തിൻ്റെയും ദിവസം നിശ്ചയിക്കുക, അതിനുവേണ്ടി ഒരു പ്രത്യേക കലണ്ടർ ഉണ്ടാക്കുക, 6-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പായുടെ ഒരു നിർദ്ദേശമനുസരിച്ച് ഡെന്നിസ് എന്ന അഗസ്റ്റീനിയൻ സന്യാസിയാണ് ഇതിനുള്ള ശ്രമം നടത്തിയത്. അതുവരെ കിഴക്കും പടിഞ്ഞാറും രണ്ട് തരത്തിലുള്ള കലണ്ടറുകൾ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈസ്റ്ററിൻ്റെ ദിവസത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭകളും 2 ദിവസം യേശുവിൻ്റെ പുനരുത്ഥാനം ആഘോഷിക്കുന്നത് പന്തികേടായി കണ്ടതുകൊണ്ടാണ് ഒരൈക്യത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചത്. ഇങ്ങനെ ഐക്യത്തിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ എവിടെയാണ് കലണ്ടർ തുടങ്ങുക? ഡൈനീഷ്യസ് ഒരു തീരുമാനമെടുത്തു, യേശുവിൻ്റെ ജനനത്തെ 0 വർഷമായി കണക്കാക്കുക. അതിനുശേഷം 1, 2, 3 എന്ന് മുൻപോട്ടും BC 1, 2, 3 എന്ന് പുറകോട്ടും അന്തമില്ലാതെ നീളുന്ന കണക്കുകൾ സൂക്ഷിക്കുക. അതിനുവേണ്ടി കണ്ടുപിടിക്കേണ്ടിയിരുന്നത് യേശുവിൻ്റെ ജനനം എന്നാണെന്ന്. അതിന് സഹായകമായി ലൂക്കായുടെ സുവിശേഷത്തിൽ 2 ഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും: തിബേരിയസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം, പന്തിയോസ് പീലാത്തോസ് യൂദായുടെ ദേശാധിപതിയായിരുന്ന സാഹചര്യത്തിൽ സ്നാവയോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. സ്നാവയോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്നത് തിബേരിയസ് സീസറിൻ്റെ 15-ാം ഭരണവർഷമാണ്. അങ്ങനെ ഒരു ദിവസം, ഒരു തീയതി അദ്ദേഹത്തിന് ലഭ്യമായി. തിബേരിയസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം റോമൻ കലണ്ടറുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ ജനനം എന്നാണെന്ന് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. തിബേരിയസ് ഭരണം ആരംഭിക്കുന്നതിന് 15 വർഷം മുമ്പായിരിക്കും യേശു ജനിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് വരാൻ മറ്റൊരു ടെക്സ്റ്റ് കൂടി സഹായകമായി. ലൂക്ക എഴുതിയ സുവിശേഷം തന്നെ 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. ഇപ്പോൾ തിബേരിയസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം യേശുവിന് 30 വയസ്സ് പ്രായമായിരുന്നുവെങ്കിൽ യേശു ജനിക്കുന്ന തിബേരിയസ് ഭരണം ആരംഭിക്കുന്നതിന് 15 വർഷം മുമ്പെയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ബൈബിൾ ഭാഗങ്ങളുടെ പിൻബലത്തോടുകൂടി റോമൻ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡയനീഷ്യസ് എക്സിഗൂസ് എന്ന അഗസ്റ്റീനൻ സന്യാസി ഒരു തീയതി നിശ്ചയിച്ചു. 0 വർഷമായി കണക്കാക്കി യേശുവിൻ്റെ ജനനത്തെ. അതിനുശേഷം മുൻപോട്ടും പുറകോട്ടും കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇത് വളരെ സഹായകമായൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ഒരു കണക്കുകൂട്ടലുമാണ് AD BC എന്ന് ഉള്ള ഈ കണക്കുകൂട്ടൽ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമേ സംഭവിച്ചുള്ളൂ. ഈ കണക്കുകൂട്ടലിൽ പ്രത്യേകം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, യേശുവിന് 30 വയസ്സ് പ്രായമായിരുന്നു എന്ന ഏകദേശം എന്ന സൂചനയാണ്. കൃത്യം 30 എന്ന കണക്കായിരുന്നില്ല. തന്നെയുമല്ല, ബാഹ്യ ചരിത്രങ്ങളുമായി രേഖകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഹെറോദിസിൻ്റെ മരണം ഈ കണക്കനുസരിച്ച് BC 4 സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ജനനം BC 4 മുമ്പായിരിക്കും. അത് 4ലോ 5ലോ 6ലോ ആയിരിക്കാം. സാധാരണ ഇന്ന് പൊതുവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ ജനനം BC 6നും 4നും മധ്യേ സംഭവിച്ചു എന്നാണ്. 5 ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ സൂചനകളുണ്ട്. പൊന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണകാലത്താണ്. പൊന്തിയോസ് പീലാത്തോസ് പലസ്തീനായിൽ പ്രൊക്രേറ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു പെസഹായുടെ പശ്ചാത്തലത്തിൽ യേശു കൊല്ലപ്പെടുകയുണ്ടായി. ആ പെസഹ ഒരു സാബത്ത് ദിവസമായിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് കാണും. ഈ കണക്കുകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ യേശുവിൻ്റെ മരണം സംഭവിച്ചത് AD 30 April 7 ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും സാധ്യതയുള്ള ദിവസമെന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ഇപ്പോഴും BC 4 മുതൽ AD 30 വരെയുള്ള കാലഘട്ടം, ഇതാണ് യേശുവിൻ്റെ ജീവിതകാലം. ഏതാണ്ട് 33-34 വയസ്സ് ഉള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പലസ്തീനായിലെ രാഷ്ട്രീയ അവസ്ഥ എന്തായിരുന്നു, ഇതാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. പലസ്തീനായിൽ 3 തരത്തിലുള്ള ഭരണം നിലവിലുണ്ടായിരുന്നു യേശു ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ. പ്രധാനപ്പെട്ടത് റോമൻ ആധിപത്യം തന്നെയാണ്. റോമൻ ആധിപത്യത്തിന് കീഴിൽ ഹെറോദേസ് മഹാരാജാവ് ഉണ്ടായിരുന്നു. ഹെറോദേസ് മഹാരാജാവിൻ്റെ മരണം BC 4 സംഭവിക്കുമ്പോൾ ഹെറോദേസിൻ്റെ ഭരണസീമയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ 3 ഭാഗങ്ങളായി വിഭജിച്ച് ഹെറോദേസിൻ്റെ 3 മക്കൾക്കായി വീതിച്ചു കൊടുത്തത് അഗസ്റ്റസ് സീസർ തന്നെയാണ്. BC 4 യൂദയ, ഇദുമേയ, സമറിയ എന്ന അറിയപ്പെടുന്ന തെക്കു ഭാഗം ഹെറോദേസിൻ്റെ ഒരു മകനായ അർഖലാവോസിന് കൊടുത്തു. അർഖലാവോസ് ഹെറോദേസിനേക്കാളും ക്രൂരനായ ഒരു മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൂരതകളുടെ ചരിത്രം യോസേഫുസ് എന്ന യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രൂരതകളോട് വെറുതിമുട്ടിയ ഇസ്രായേൽ ജനത്തിൻ്റെ പരാതികളെ മാനിച്ചുകൊണ്ട് സീസർ അദ്ദേഹത്തെ AD 6 നാടുകടത്തി. AD 6 ഫ്രാൻസിലേക്ക് നാടുകടത്തിയ അർഖലാവോസിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ, ഭരണത്തിന് കീഴിലായിരുന്ന ഭൂപ്രദേശങ്ങൾ ഒരു റോമൻ പ്രോക്യൂറേറ്റർ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അങ്ങനെ AD 6 മുതൽ അങ്ങോട്ട് യൂദയ, ഇദുമേയ, സമറിയ എന്നീ പ്രദേശങ്ങൾ റോമൻ പ്രോക്യൂറേറ്റർമാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. ഇപ്രകാരമുള്ള ഒരു പ്രോക്യൂറേറ്റർ ആണ് യേശുവിനെ മരണത്തിന് വിധിക്കുക. AD 26 മുതൽ 36 വരെ പലസ്തീനായിൽ പ്രോക്യൂറേറ്ററായിരുന്ന പോന്തിയോസ് പീലാത്തോസ്. അർഖലാവോസിൻ്റെ സഹോദരൻ, മറ്റൊരമ്മയിൽ നിന്ന് ജനിച്ച ഹെറോദേസ് അന്തിപ്പാസാണ് 2-ാമത്തെ ഭരണാധികാരി. അദ്ദേഹത്തിന് അഗസ്റ്റസ് സമ്മാനിച്ചത് ഗലീലി പ്രദേശമായിരുന്നു. ഗലീലിയുടെ ഭരണാധിപനായി അന്തിപ്പാസ് നിയമിതനായി. അദ്ദേഹവും ഹെറോദേസ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഹെറോദേസിൻ്റെ മക്കളെല്ലാം ഹെറോദേസ് എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി. ഹെറോദേസ് അന്തിപ്പാസ് അദ്ദേഹം BC 4 മുതൽ AD 37 വരെയാണ് ഗലീലിയിൽ ഭരണാധിപനായിരുന്നത്. ഇപ്പോഴേ യേശുവിൻ്റെ ജീവിതകാലം മുഴുവനും യേശു ജീവിച്ചിരുന്ന ഗലീലി പ്രദേശത്തെ ഭരണാധിപൻ ഹെറോദേസ് ആയിരുന്നു, അന്തിപ്പാസ്. ഹെറോദേസ് അന്തിപ്പാസ് അരേതാസ് രാജാവ്, നബത്തേയൻ രാജാവായ അരേതാസിൻ്റെ മകളെ വിവാഹം ചെയ്തിരുന്നു. ആ വിവാഹബന്ധം നിലനിൽക്കെ ഹെറോദേസ് അന്തിപ്പാസ് റോമിലേക്ക് പോവുകയും അവിടെ വെച്ച് തൻ്റെ ഒരു സഹോദരൻ്റെ മകളും മറ്റൊരു സഹോദരൻ്റെ ഭാര്യയുമായ ഖൈറോദിയായുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ പരിചയം സ്നേഹബന്ധത്തിലേക്കും പിന്നീടൊരു വൈവാഹിക ബന്ധത്തിലേക്കും നീങ്ങി. റോമിൽ വെച്ച് ഹെയറോദിയായി വിവാഹം കഴിച്ച ഹെയറോദേസിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞ് അരേതാസിൻ്റെ മകൾ ഹെയറോദേസിൻ്റെ ഭാര്യ ഹെയറോദേസിൻ്റെ നാടുവിട്ട് സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. നവത്തേയൻ രാജാവ് ഈ സംഭവത്തിൽ കോപാകുലനായി. നമുക്കറിയാം, അന്നത്തെ വിവാഹബന്ധങ്ങൾ, പ്രത്യേകിച്ചും രാജാക്കന്മാർ തമ്മിലുള്ള വിവാഹബന്ധങ്ങൾ, വെറുമൊരു വിവാഹബന്ധം മാത്രമായിരുന്നില്ല, ദേശീയ ഉടമ്പടികൾ കൂടിയായിരുന്നു. ഹെയറോദേസിൻ്റെ ഈ പ്രവൃത്തി ഉടമ്പടിയുടെ ലംഘനമായി അരേതാസ് കരുതി. ഹെയറോദിയായെയും കൊണ്ട് പലസ്തീനയിലേക്ക് മടങ്ങി വന്ന ഹെയറോദേസിനെതിരെ യുദ്ധം ചെയ്യാൻ നബത്തേയൻ രാജാവ് ഒരുങ്ങുന്ന സാഹചര്യമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് സ്നാപക യോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്നത്. നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കെ ആ സഹോദരൻ്റെ ഭാര്യയെ ഭാര്യയായി സ്വീകരിക്കുന്നത് വ്യഭിചാരമാണ്, അവളെ പറഞ്ഞയക്കൂ എന്ന ആജ്ഞയുമായി പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് ഹെയറോദേസിന് ഒട്ടും ഇഷ്ടകരമായില്ല. കാരണം ബാഹ്യശത്രുക്കളുടെ, പ്രത്യേകിച്ച് നബത്തേയൻ രാജാവിൻ്റെ ആക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര കലാപത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു സ്നാപകൻ്റെ ഈ സന്ദേശം. ഹെയറോദേസ് രാജാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് അദ്ദേഹം പണികഴിപ്പിച്ച ടൈബീരിയസ് നഗരം. ഹെയറോദേസ് അന്തിപ്പാസ് ഭരണമേൽക്കുമ്പോൾ ഗലീലയുടെ തലസ്ഥാനമായിരുന്നത് സെഫോറിസ് എന്ന നഗരമാണ്. നസ്രത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം അകലെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സെഫോറിസ് നഗരമായിരുന്നു ഗലീലയുടെ തലസ്ഥാനം. ആ നഗരത്തിന് പ്രാഗൽഭ്യം പോരാ, സൗകര്യങ്ങൾ പോരാ എന്ന് കരുതിയ ഹെയറോദേസ് ഗലീലി തടാകത്തിൻ്റെ തീരത്ത് ഒരു പുതിയ നഗരം പണിതു. നഗരം പണിയാനായി ആവശ്യമായ സ്ഥലം കണ്ടെത്തിയത് ഒരു ശ്മശാനഭൂമിയിലാണ്. യഹൂദരുമല്ലാത്തവരും പ്രത്യേകിച്ച് വിജാതിയരും തങ്ങളുടെ മരിച്ചവരെ അടക്കിയിരുന്ന പ്രദേശം ഹെയറോദേസ് സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ആ ശ്മശാനഭൂമിയിൽ ഒരു നഗരം നിർമ്മിച്ചു. ടൈബീരിയാസ് എന്ന് ആ നഗരത്തിന് പേരും കൊടുത്തു. ടൈബീരിയസ് ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥമാണ് ടൈബീരിയസ് എന്ന് പേര് കൊടുത്തത്. ആ നഗരത്തിൽ നിന്നാണ് പിന്നീട് ടൈബീരിയാസ് കടൽ എന്നും ഗലീലി തടാകത്തിന് പേരുണ്ടായത്. ടൈബീരിയാസ് തലസ്ഥാന നഗരമായി നിശ്ചയിച്ചുവെങ്കിലും ആ നഗരത്തിൽ താമസിക്കാൻ അധികമാരും തയ്യാറായില്ല. കാരണം ശ്മശാനം അശുദ്ധമാണ്, ശവശരീരത്തെ സ്പർശിക്കുന്നവർ അശുദ്ധനാകും എന്നാണ് യഹൂദർ വിചാരിച്ചിരുന്നത്. അവരുടെ നിയമപ്രകാരം അശുദ്ധമായ സ്ഥലത്ത് വസിക്കുന്നത് നിഷിദ്ധമാണ്. അതുകൊണ്ട് ഹെയറോദേസ് നിർബന്ധിക്കേണ്ടി വന്നു അനേകരെ തലസ്ഥാന നഗരിയിൽ പാർപ്പിക്കാനായിട്ട്. ഇതിനു പുറമേ ഭീരുവായിരുന്നു ഹെയറോദേസ്, ജനങ്ങളെ അദ്ദേഹത്തിന് ഭയമായിരുന്നു. എങ്കിലും രാജാധികാരം വേണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. ഈ താല്പര്യം കുത്തിവെച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹെയറോദിയ തന്നെയാണ്. ഹെയറോദിയ തന്നെ വേശിയെന്ന്, വ്യഭിചാരിണിയെന്ന് വിശേഷിപ്പിച്ച സ്നാപയോഹന്നാനെ വെറുത്തിരുന്നു. സ്നാപയോഹന്നാൻ്റെ വധത്തിന് കളമൊരുക്കിയതും ഹെയറോദിയ തന്നെയാണ്. സുവിശേഷങ്ങൾ 3 രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച്. ഹെയറോദിയയ്ക്കൊരു മകളുണ്ടായിരുന്നു, അത് ഹെയറോദേസിന് ജനിച്ചതല്ല, ഹെയറോദിയയുടെ ആദ്യ ഭർത്താവായ ഫിലിപ്പിൽ നിന്ന് ജനിച്ച സലോമി. ആ സലോമിയാണ് രാജസദസ്സിൽ നൃത്തം ചെയ്യുകയും അവസാനം സന്തുഷ്ടനായ ഹെയറോദേസ് എന്ത് സമ്മാനവും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ സ്നാപകൻ്റെ ശിരസ് സമ്മാനമായി ആവശ്യപ്പെടുകയും ചെയ്തത്. ആ സലോമി പിന്നീട് ഹെയറോദേസിൻ്റെ മറ്റൊരു മകനായ ഫിലിപ്പിൻ്റെ ഭാര്യയായി തീർന്നു. ആ ഫിലിപ്പാണ് ഗലീലിക്ക് വടക്ക് പ്രദേശത്തിൻ്റെ അധിപനായിരുന്നത്. BC 4 മുതൽ AD 34 വരെയുള്ള കാലഘട്ടത്തിൽ ഫിലിപ്പ് ഒരു ഭരണാധിപനായിരുന്നു. സലോമിയിൽ നിന്ന് അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. AD 34 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഹെയറോദേസ് അന്തിപ്പാസിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഹെയറോദേസ് അന്തിപ്പാസിന് രാജാവാകണമെന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹവുമായി അദ്ദേഹം റോമിലേക്ക് പോയി. ടൈബീരിയസ് ചക്രവർത്തിയുടെ അടുക്കലാണ് തൻ്റെ ആഗ്രഹം അദ്ദേഹം ചെന്നറിയിക്കുക. പക്ഷേ ചക്രവർത്തിക്ക് അന്തിപ്പാസിനെക്കുറിച്ച് വലിയ പരാതികൾ ലഭിച്ചിരുന്നു. സ്നാപകൻ്റെ വധവും അതുപോലെ മറ്റനേകം യഹൂദരുടെ കൊലപാതകവും അന്തിപ്പാസിനെതിരെ കുറ്റാരോപണമായി എത്തിയിരുന്നു ചക്രവർത്തിയുടെ സദസ്സിൽ. അതുകൊണ്ട് അർഖലാവുസിനെ പോലെ അന്തിപ്പാസിനെയും 37 നാടുകടത്തി. 37 അന്തിപ്പാസ് നാടുകടത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശം അഗ്രിപ്പ 1-ാമൻ്റെ ഭരണത്തിന് കീഴിലായി. ഇത്രയും പലസ്തീനായിലെ യഹൂദരുടെ ഭരണത്തെക്കുറിച്ച്. പലസ്തീനായിൽ യഹൂദ ഭരണമുണ്ടായിരുന്നു. രാജാക്കന്മാർ ഹെറോദസിന് മക്കൾ ഭരിച്ചിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, റോമൻ ഭരണം, റോമക്കാർ പലസ്തീനായിൽ ആധിപത്യം സ്ഥാപിച്ചത് BC 63 നമ്മൾ കണ്ടു കഴിഞ്ഞു. BC 4 ഹെറോദേസ് മരിച്ചപ്പോൾ അതിനുശേഷം റോമക്കാർ പലസ്തീനായിൽ തങ്ങളുടെ ഭരണം കൂടുതൽ ശക്തമാക്കുകയുണ്ടായി. AD 6 ഇങ്ങോട്ട് പ്രൊക്യുറേറ്റർമാർ വഴിയുള്ള ഭരണമാണ് പലസ്തീനായിൽ നിലനിന്നത്. പലസ്തീനായിലെ റോമക്കാരുടെ ഭരണം വാസ്തവത്തിൽ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് വലിയ ദുർവഹമായ ഭാരമായിരുന്നു എന്ന് പറയാനാവില്ല. റോമക്കാർ പ്രത്യേക ശ്രദ്ധ വധിച്ചിരുന്നു ആവശ്യമില്ലാതെ യഹൂദരെ പ്രകോപിപ്പിക്കാതിരിക്കാനായി. യഹൂദർക്ക് റോമക്കാരുടെ ഭരണം പൊതുവേ പറഞ്ഞാൽ ഉപകാരപ്രദമായതേയുള്ളൂ. അഗസ്റ്റസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും റോമിൻ്റെ നാനാഭാഗങ്ങളിലായി വാസമുറപ്പിച്ച യഹൂദരുടെ എണ്ണം ഏതാണ്ട് 80 ഉണ്ടായിരുന്നു എന്നാണ് പറയുക. നമുക്ക് ഈ മാപ്പിൽ അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ചിത്രം കാണാൻ കഴിയും. വടക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ, ഇംഗ്ലണ്ട് മുതൽ പടിഞ്ഞാറ് സ്പെയിൻ വരെ, തെക്ക് ആഫ്രിക്ക, മൗരിത്താനിയ ആഫ്രിക്ക എന്നൊരു പ്രോവിൻസാണ്, സൈറീൻ ഈജിപ്ത് വരെ, കിഴക്കോട്ട് പോയാൽ അറേബ്യ, ഇത് പലസ്തീന, സിറിയ, മെസോപ്പൊട്ടേമിയ, അസീറിയ വരെയും, അർമേനിയ, ഇത്രയും വിശാലമായ ഭൂപ്രദേശമാണ് അന്നത്തെ റോമ സാമ്രാജ്യം. 3 ഭൂഖണ്ഡങ്ങളെ ഉൾക്കൊള്ളുന്ന മധ്യധരണിയാഴിക്ക് ചുറ്റുമായി ഏതാണ്ട് 100 മില്യൺ 10 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. അതിൽ 1 കോടി റോമക്കാരും 80 യഹൂദരും ഉണ്ടായിരുന്നു. മറ്റു ജനതകൾ ഏകദേശം 82 മില്യൺ അഥവാ 8.5 കോടിയോളം. ഈ വിശാലമായ ഭൂപ്രദേശം മുഴുവനും റോമക്കാർ കൈയടക്കിയിരുന്നതിനാൽ യഹൂദർക്ക് എവിടെയും പോയി താമസിക്കാമായിരുന്നു. ഭാഷയിൽ ഐക്യമുണ്ടായിരുന്നു, യാത്രാ സൗകര്യങ്ങളുണ്ടായിരുന്നു. എവിടെയും റോമിൻ്റെ ഏത് ഭാഗത്തും പോയി താമസിക്കാൻ അവർക്ക് അനുവാദവും അവകാശവും ഉണ്ടായിരുന്നു. വ്യാപാരത്തിൽ തൽപരരായിരുന്നു യഹൂദർ. അതുകൊണ്ട് വലിയ സമ്പന്നരാവാനും അവർക്ക് സാധിച്ചു. റോമിൻ്റെ ഏതു ഭാഗത്തും പോയി വാസമുറപ്പിച്ചിരുന്ന അവർക്ക് പല ആനുകൂല്യങ്ങളും റോമക്കാർ അനുവദിച്ചു കൊടുത്തിരുന്നു. റോമിലെ മറ്റ് ജനതകൾ ചക്രവർത്തിയെ ആരാധിക്കുന്നത് നിയമമാക്കി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും ഈ ആരാധനയിൽ നിന്ന് യഹൂദർ ഒഴിവാക്കപ്പെട്ടിരുന്നു. വിഗ്രഹാരാധന അവർക്ക് നിഷിദ്ധമായി കണക്കാക്കിയിരുന്നത് കൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ റോമക്കാർ ഇസ്രായേൽക്കാരെ നിർബന്ധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ യഹൂദർ ഒരിക്കലും ഒരു സൈനിക സേവനത്തിനും നിർബന്ധിതരായിരുന്നില്ല. കാരണം വീണ്ടും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. പലസ്തീനായിലാണെങ്കിലും റോമക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ യഹൂദർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. റോമൻ സൈന്യം ഒരു ചെറിയ വിഭാഗം മാത്രമേ പലസ്തീനായിൽ വാസമുറപ്പിച്ചിരുന്നുള്ളൂ. റോമൻ സൈന്യം ലീജിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയെത്തിയ ട്രാജൻ്റെ കാലത്ത് 120 ലീജിയൻസ് ഉണ്ടായിരുന്നു റോമക്കാർക്ക്. ഒക്ടേവിയൻ്റെ കാലത്ത് ഏതാണ്ട് 70 ലീജിയൻസ് ഉണ്ടായിരുന്നു. റോമൻ ലീജിയൻ 15,000 പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സേനാവിഭാഗമാണ്. അതിൽ 10 കൊഹോർട്ട് അല്ലെങ്കിൽ ദളങ്ങൾ എന്നറിയപ്പെടുന്ന ഗണങ്ങളുണ്ടാവും. ആ ഓരോ ഗണത്തിലും 600-1,000 മധ്യേ റോമൻ പൗരന്മാരുണ്ടാവും. അതിൻ്റെ പുറമെ ഔക്സിലറീസ് എന്നറിയപ്പെടുന്ന സഹായികളായ റോമൻ പൗരത്വമില്ലാത്ത മറ്റു ജനതകളും ഈ സൈന്യത്തിലുണ്ടാവും. റോമൻ ലീജിയൻ നയിച്ചിരുന്നത് ലെഗേറ്റ് എന്നറിയപ്പെടുന്ന ഭരണാധിപനാണ്. ഈ ലീജിയൻ്റെ കീഴിൽ 10 ദലങ്ങൾ അഥവാ 10 കൊഹോർട്സ്, ഓരോ കൊഹോർട്ടിനും അല്ലെങ്കിൽ ഒരു സഹസ്രാധിപനായിരുന്നു ഭരണാധിപനുണ്ടായിരുന്നത്. ഈ കൊഹോർട്ട് വീണ്ടും 60-നും 100-നും മധ്യേയുള്ള ചെറിയ ഗണങ്ങളായി തിരിച്ച് സെഞ്ചൂറിയ എന്നറിയപ്പെടും. ആ സെഞ്ചൂറിയായുടെ ഭരണാധിപനായി, മേലാളനായി ഒരു ശതാധിപനുമുണ്ടാകും. ഇങ്ങനെ വിഭജിച്ചിരുന്ന റോമൻ സൈന്യം, ആ റോമൻ സൈന്യത്തിൻ്റെ ലീജിയൻ പലസ്തീനായ്ക്ക് പുറത്തേ വാസം ഉറപ്പിച്ചിരുന്നുള്ളൂ. ഒരു ചെറിയ വിഭാഗം മാത്രം, ഒരു കൊഹോർട്ട്, ഏതാണ്ട് 1000-1500 പടയാളികൾ താഴെയുള്ള ഒരു ചെറിയ വിഭാഗം മാത്രമേ ജെറൂസലത്ത് സ്ഥിരം താമസമുണ്ടായിരുന്നുള്ളൂ, അന്തോണിയ കോട്ടയിൽ. അവിടെയും യഹൂദരുടെ പ്രത്യേക മനോഭാവത്തെ പരിഗണിച്ചുകൊണ്ട് റോമക്കാർ വിഗ്രഹങ്ങൾ, ചക്രവർത്തിയുടെ പടങ്ങൾ, അല്ലെങ്കിൽ കഴുകൻ്റെ അടയാളങ്ങൾ ഒന്നും പട്ടണത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നില്ല. ഇതെല്ലാം റോമക്കാർ നൽകിയ ആനുകൂല്യങ്ങളാണ്. അതിനും പുറമെ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിനു വേണ്ടിയും ചക്രവർത്തിക്ക് വേണ്ടിയും അനുദിനം 2 ബലികൾ, 1 കാളക്കുട്ടിയെയും 2 ആടുകളെയും ബലിയർപ്പിക്കുമായിരുന്നു ദേവാലയത്തിൽ. ഇപ്പോഴിങ്ങനെ റോമക്കാർ പ്രത്യേക പരിഗണന യഹൂദർക്ക് നൽകിയിരുന്നു. അവരുടെ പ്രത്യേക മനോഭാവങ്ങളെ, വിശ്വാസങ്ങളെ ബഹുമാനിക്കാനായിട്ട് റോമക്കാർ പ്രത്യേകം പരിഗണിച്ചിരുന്നു. പലപ്പോഴും വലിയ ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ ഈ റോമക്കാർ തന്നെ യഹൂദർക്ക് ചെയ്തു കൊടുത്തിരുന്നതായും കാണും. ഉദാഹരണത്തിന്, ലൂക്ക എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഒരു ശതാധിപൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്, 7-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു, "നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്." ഇങ്ങനെ യഹൂദരോട് വളരെ മാന്യമായും സൗമ്യമായും പെരുമാറുന്ന റോമക്കാരുണ്ടായിരുന്നു. എങ്ങനെയാണ് റോമക്കാരോട് യഹൂദർ പെരുമാറിയത്? യഹൂദരോട് ഉള്ള ഈ പെരുമാറ്റം എപ്പോഴും സൗമ്യമായിരുന്നുവോ? റോമും പലസ്തീനായാലെ യഹൂദരും തമ്മിലുള്ള ബന്ധം എപ്പോഴാണ് സംഘർഷഭരിതമായത്? എന്താണതിൻ്റെ കാരണങ്ങൾ? അത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ ചർച്ചാ വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷം എത്തിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അവിടുന്ന് തന്നെ മുൻകൂട്ടി സാമ്രാജ്യങ്ങളിലൂടെ, തീച്ചുറവ സാമ്രാജ്യത്തിലൂടെ തയ്യാറാക്കി അവിടുത്തെ പുത്രൻ എവിടെ ജനിക്കണമെന്നും എങ്ങനെ വളരണമെന്നും എങ്ങനെ മരിക്കണമെന്നും അങ്ങയുടെ പദ്ധതി, മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പൂർത്തിയാകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടുന്ന് സജ്ജീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച, ഞങ്ങളുടെ ലോകത്തെ സംബന്ധിച്ച അങ്ങയുടെ വലിയ കരുതലിനെയും കൃപയെയും ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ചരിത്രത്തിലൂടെ നിറവേറുന്ന അങ്ങയുടെ പദ്ധതി മനസ്സിലാക്കാനും അങ്ങയുടെ പരിപാലനയെ കണ്ടറിഞ്ഞ് അതിന് ഞങ്ങളെ തന്നെ വിധേയരാക്കാനും വേണ്ട കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.